great deal of hypocrisy among Christians in every denomination. I don't say that as a criticism, but I say that with grief, because I'm also part of that Christian community. I don't say they have failed the Lord. I say we have failed the Lord.
അവർ കർത്താവിനെ പരാജയപ്പെടുത്തി എന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ കർത്താവിനെ
പരാജയപ്പെടുത്തിയിരിക്കുകയാണ്.
നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു വിശ്വാസി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ നമുക്കൊരു വലിയ
ഉത്തരവാദിത്വമുണ്ട്.
ഒന്നാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ പ്രധാന മുഖമുദ്ര അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തി അവരനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്.
Today we have more Bible knowledge than those apostles.
എന്നാൽ ഇന്ന് അന്നുണ്ടായിരുന്ന അപ്പോസ്തലന്മാരെക്കാൾ അധികമായിട്ട് ദൈവവചനത്തിലുള്ള പരിജ്ഞാനം നമ്മൾക്കുണ്ട്.
We have concordances, Greek commentaries and all types of things, but we don't have more power than that.
നമുക്ക് വേദവത്വം പഠിക്കുവാനുള്ള പഠന സഹായികളായിട്ടും കൊൻകോർഡൻസുകളും മറ്റ് ഗ്രീക്ക് ഭാഷയിൽ നിന്നുള്ള വിവർത്തനങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്.
But we don't have more power than the apostles.
എന്നാൽ അവർക്കുണ്ടായതിനേക്കാൾ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ ഇല്ല.
We have music that is a million times better than what the apostles had. We don't have more power.
ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നതിനേക്കാൾ വളരെ നല്ല സംഗീത ശേഷി നമുക്കുണ്ട്.
We have a million times more money than the apostles had. But we don't have more power.
പത്ത് ലക്ഷക്കണക്കിന് മടങ്ങ് പണം അന്നുണ്ടായിരുന്നവരെ അപ്പോസ്തലന്മാരെക്കാട്ടി കൂടുതൽ നമുക്കുണ്ട്. എന്നാൽ അന്നുണ്ടത്രയും ദൈവശക്തി നമ്മുടെ ജീവിതത്തിലില്ല.
We have better buildings, million times better buildings than they had, but we don't have more power.
അവർക്ക് അന്നുണ്ടായിരുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് നന്നായിട്ടുള്ള ബിൽഡിംഗുകൾ നമുക്കുണ്ട്.
ഇൻ എവറി ഏരിയ വി ലുക്ക് ഫ്രം എ വേൾഡ്ലി സ്റ്റാൻഡ് പോയിന്റ് വി ഹാവ് മച്ച് മോർ ദാൻ ദോസ് അപ്പോസ്തലസ്, ബട്ട് വി ഡോണ്ട് ഹാവ് സ്പിരിച്വൽ.
എല്ലാവിധത്തിലും ലോകത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന് നോക്കിയാൽ ഒന്നാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന അപ്പോസ്തലന്മാരെക്കാട്ടിൽ ഭൗതികമായിട്ട് എല്ലാം നമുക്ക് വളരെയധികമായിട്ട് ഇന്നുണ്ട്. എന്നാൽ അവർക്കുണ്ടായിരുന്ന ദൈവശക്തി മാത്രം ഇന്ന് നമുക്കില്ല.
We have many beautiful preachers who preach beautiful sermons.
വളരെ സമർത്ഥമായി ദൈവവചനം പ്രസംഗിക്കുന്ന നല്ല പ്രസംഗികൾ അനേകം നമുക്കുണ്ടായിരുന്നു.
The anointing of God is very rare to find these days in a message.
എന്നാൽ ഇന്നത്തെ സന്ദേശങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി കണ്ടുകിട്ടുക വളരെ പ്രയാസമാണ്.
ഇൻ എവറി ഗ്രൂപ്പ്,
എല്ലാ ഗ്രൂപ്പുകളിലും തന്നെ.
ഐ വാണ്ട് ടു റീഡ് എ വേഴ്സ് ഇൻ 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 4.
ഒന്ന് കൊരിന്ത്യർ നാലാം അധ്യായത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഹിയർ ഇറ്റ് സേസ് ദാറ്റ് ദ കിംഗ്ഡം ഓഫ് ഗോഡ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ വേർഡ് ബട്ട് ഇൻ പവർ.
ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു.
വേർഡ് ഇസ് വെരി ഈസി ടു സ്പീക്ക്.
വചനം സംസാരിക്കാൻ വളരെ എളുപ്പമാണ്.
We have a lot of clever people today who can say so many wonderful things.
വളരെ സമർത്ഥമായി നന്നായി പ്രസംഗിക്കുവാൻ കഴിയുന്ന അനേകരും നമ്മുടെ മധ്യത്തിലുണ്ട്.
And it's possible that many of us sitting here are satisfied with a Christianity that consists of words.
വചനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ക്രിസ്ത്യാനിത്വത്തിൽ നാം എല്ലാവരും സംതൃപ്തരുമാണ്.
വേർഡ്സ് ഇൻ അവർ സെർമൻസ്, വേർഡ്സ് ഓൺ കാസറ്റ്സ്, വേർഡ്സ് ഇൻ മ്യൂസിക്.
നമ്മുടെ പ്രസംഗത്തിലും കാസറ്റുകളിലും സംഗീതങ്ങളിലും ഒക്കെ ദൈവവചനം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന
കറക്റ്റ് വേർഡ്,
വളരെ നല്ല വാക്യങ്ങൾ തന്നെ.
വി ആർ വെരി പർട്ടിക്കുലർ അബൌട്ട് ഡോക്ടർ ഇൻ ദീസ് ഡേയ്സ്. കറക്റ്റ് വേർഡ്,
ഉപദേശത്തെക്കുറിച്ച് നാം വളരെ കൃത്യനിഷ്ഠയുള്ളവരാണ്.
ബട്ട് നോട്ട് പവർ.
എന്നാൽ ദൈവശക്തിയില്ല.
Not something that speaks to man's heart and convicts him of his sin.
മനുഷ്യന്റെ ഹൃദയത്തോട് സംസാരിച്ചിട്ട് അവന്റെ പാപത്തിന്റെ അവസ്ഥയെ കുറിച്ച് അവന് ബോധ്യം വരുത്തുന്ന ദൈവശക്തി.
Only words to encourage him in his love of material things.
അവന്റെ ഭൗതിക വസ്തുക്കളോടുള്ള താല്പര്യത്തിൽ അവനെ സഹായിക്കുന്ന ആ സ്നേഹം മാത്രമേ ഉള്ളൂ അവർ പ്രസംഗിക്കുന്നുള്ളൂ.
You know, in the Old Testament, God spoke through words.
അറിയാമോ, പഴയ നിയമത്തിൽ ദൈവം തന്റെ വചനത്തിലൂടെയാണ് ജനത്തോട് സംസാരിച്ചത്.
Through prophets,
പ്രവാചകന്മാരിലൂടെ.
Through the written commandments,
എഴുതപ്പെട്ട കൽപ്പനകളിലൂടെ.
And through the written Old Testament,
എഴുതപ്പെട്ട പഴയ നിയമത്തിലൂടെ.
Today also God speaks through the word.
ഇന്നും ദൈവം തന്റെ വചനത്തിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു.
But most important of all, he has spoken through the word that has become flesh. എന്നാൽ
വചനം, അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വചനം ജഡമായി തീർന്നു നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
That's the big difference between the Old Testament and the New Testament.
പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം അതാണ്.
In the Old Testament, God gave them commandments, but there was no example.
പഴയ നിയമത്തിൽ ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുത്തു, എന്നാൽ അധികം മാതൃകകളില്ലായിരുന്നു.
You look in the Old Testament.
നിങ്ങൾ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ,
there were many great men of God there.
അവിടെ വളരെ നല്ലവരായ ദൈവത്തിന്റെ അനേക ദാസന്മാരുണ്ടായിരുന്നു.
Moses, Elijah, Enoch, they were all mighty men of God.
മോശെ, എലിയാവ്, ഹാനോക്ക് അവരൊക്കെ വളരെ ദൈവത്തിന്റെ ശക്തന്മാരായ ദാസന്മാരായിരുന്നു.
Right up to John the Baptist.
യോഹന്നാൻ സ്നാപകൻ വരെയും.
He was the greatest of all the prophets.
പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവനായിരുന്നു യോഹന്നാൻ സ്നാപകൻ.
They spoke many wonderful things.
അവർ വളരെ മനോഹരമായ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു.
Many of those prophets prophesied about the future, things that would be fulfilled many hundreds of years later.
അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം നിറവേറപ്പെടുവാനുള്ള അനേക പ്രവചനങ്ങൾ അവർ പ്രവചിച്ചിട്ടുണ്ട്.
But there was one thing none of those prophets could say.
എന്നാൽ അവർക്ക് ആർക്കും പറയുവാൻ കഴിയാതിരുന്ന ഒരു കാര്യമുണ്ട്.
None of the prophets could say, follow me.
അവർക്ക് ആർക്കും എന്നെ അനുഗമിക്കുക എന്ന് പറയുവാൻ തന്നെ കഴിയുകയില്ലായിരുന്നു.
All they could say was, listen to me.
അവർക്ക് ഇത് മാത്രമേ പറയുവാൻ കഴിയുള്ളായിരുന്നു, എന്നെ കേൾക്കുക.
But Jesus was the first person to say, follow me.
എന്നാൽ യേശു കർത്താവ് മാത്രമാണ് ആദ്യമായിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു.
ബിക്കോസ് ഹി വാസ് നോട്ട് ജസ്റ്റ് വേർഡ്, ഹിസ് ലൈഫ് വാസ് ദ വേർഡ് മേഡ് ഫ്ലെഷ്.
കർത്താവ് തന്റെ വെറും വചനങ്ങൾ മാത്രമല്ല, വചനം വാസ്തവമായി ജഡമായി തന്റെ ജീവിതത്തിലൂടെ തന്നെ കാണിച്ചു കൊടുത്തു.
ദി ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സ്, their power was in their words. Jesus' power was in his life.
പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ശക്തി അവർ പറഞ്ഞ പ്രവചനങ്ങളിലായിരുന്നു, എന്നാൽ കർത്താവിന്റെ ശക്തി തന്റെ ജീവിതത്തിലായിരുന്നു.
And I find that a lot of Christians today cannot discern between spiritual power and a worldly, a soulish type of power.
ഇന്ന് അനേക ക്രിസ്ത്യാനികൾക്കും ആത്മീയ ശക്തിയും ജഡത്തിന്റേതായ ശക്തിയും തമ്മിൽ വേർതിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്.
Many, many Christians, their understanding of powerful preaching is like this.
അനേക ക്രിസ്ത്യാനികളുടെയും ശക്തമായ പ്രസംഗത്തെ കുറിച്ചുള്ള അവരുടെ അറിവ് ഇങ്ങനെയാണ്.
The man raises his voice.
ഒരു മനുഷ്യൻ വളരെ ഉച്ചത്തിൽ സംസാരിച്ചാൽ,
or walks up and down the platform in a very dramatic way,
വളരെ നാടകീയമായ രീതിയിൽ പ്ലാറ്റ്ഫോമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും അഭിനയിക്കുന്ന രീതിയിൽ ചെയ്യുകയൊക്കെ ചെയ്താൽ,
shouts a few hallelujahs,
വളരെ നന്നായിട്ട് ഉയരത്തിൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാൽ,
and speaks like a powerful politician,
ഒരു നല്ല ശക്തനായ രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്ന ആളുകൾ സംസാരിച്ചാൽ,
a lot of people say, oh, that was anointed preaching.
അനേകരും പറയും അത് വളരെ അഭിഷേകമുള്ള ഒരു പ്രസംഗമായിരുന്നു.
That shows the total lack of discernment among today's Christians.
ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തികച്ചും വിവേചന ശക്തി ഇല്ല എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ അടയാളമാണ്.
Jesus didn't walk up and down the platform.
കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പ്രസംഗിച്ചിട്ടില്ല.
He didn't have to shout and yell to impress people.
മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി വളരെ ഉച്ചത്തിൽ സംസാരിക്കുകയും താക്കീത് കൊടുക്കുകയൊന്നും കർത്താവ് ചെയ്തിട്ടില്ല.
He didn't say hallelujah every 2 minutes to impress people.
മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എല്ലാ 2 മിനിറ്റിലും ഹല്ലേലൂയ ഉച്ചത്തിൽ കർത്താവ് പറഞ്ഞിട്ടില്ല.
His word was anointed because his life was anointed.
തന്റെ വചനം അഭിഷക്തമായിരുന്ന കാര്യം തന്റെ ജീവിതം തന്നെ അഭിഷക്തമായിരുന്നു.
His authority came from his life.
അവന്റെ ജീവിതത്തിൽ നിന്നാണ് തന്റെ അധികാരം കടന്നു വന്നത്.
And that's why many people do not have authority today.
അതുകൊണ്ടാണ് ഇന്ന് അനേകർക്കും ആത്മീയ അധികാരമില്ല.
What was the word we read? The kingdom of God is not in words but in power.
നാം വായിച്ച വാക്യം എന്താണ്? ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രേ.
Hebrews 1:1 says God spoke in the past through the prophets, but now he has spoken through his son.
എബ്രായ ലേഖനം 1:1 ദൈവം പണ്ട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, എന്നാൽ ഇന്ന് തന്റെ പുത്രനിലൂടെ സംസാരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു.
And what did he say through his son?
തന്റെ പുത്രനിലൂടെ ദൈവം എന്താണ് പറഞ്ഞത്?
Follow me, follow the example of my life.
എന്നെ അനുഗമിക്കുക, എന്റെ ജീവിതത്തിന്റെ മാതൃക അനുഗമിക്കുക.
And what are those who preach his word today supposed to say?
Inna thande vajanam prasangikkunnavar endanu parayo parayendathu.
You know what Paul said?
Paulo thannu varanum ariyamo.
Paul was not like an Old Testament prophet.
Paulo tha oru palaye neema pravachakane pole aayirunnilla.
Old Testament prophet said, listen to me.
പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കുക. എന്നാൽ പൗലോസ് പറഞ്ഞത്
1 കൊരിന്ത്യൻസ് 11 വേഴ്സ് 1
ഒന്ന് കൊരിന്ത്യർ 11:1 ഒന്നാം വാക്യം,
ഫോളോ മീ,
എന്നെ അനുഗമിക്കുക.
ജസ്റ്റ് ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്,
ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുമേ.
നോട്ട് ഓൺലി ഇൻ ഫിലിപ്പിയൻസ് നോട്ട് ഓൺലി ഇൻ കൊരിന്ത്യൻസ് ബട്ട് ഇൻ ദി ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3
കൊരിന്ത്യർ 17. കൊരിന്ത്യർ മാത്രമല്ല, ഫിലിപ്പി ലേഖനവും 3:17 വാക്യം,
follow my example,
enne maadruga pindudaruga.
He said that to Timothy.
Thanada Timothyathinodum paranjittundu.
He says in 2 Timothy 4:10,
rendu Timothy 3:10 vaakyam,
you followed my teaching, my conduct, my purpose, my faith, my patience, my love, my perseverance. So many things he says you have followed, not just my word.
അവിടെ പറയുന്നത്, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും പിന്തുടരുക
എന്നാണ്. അവന്റെ
പഠിപ്പീര് മാത്രമല്ല,
his life, എന്റെ ജീവിതവും കൂടി. There was a power in the life of the apostle Paul.
അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശക്തി ഉണ്ടായിരുന്നു.
And somebody like Timothy, who lived so closely with him and observed Paul in so many circumstances.
പൗലോസിനോട് വളരെ അടുത്ത് ജീവിച്ച തിമോത്തിയസ് പോലെയുള്ള ഒരാള് വളരെ അടുത്ത് പൗലോസിന്റെ ജീവിതം
വീട്ടിക്കൊണ്ടിരുന്നു.
പൗലോസിന് തിമോത്തിയസിന് ഇങ്ങനെ പറയുവാൻ കഴിയുമായിരുന്നു, നീ എന്നെ
കണ്ടവനാണ്,
വളരെ എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത് നീ നേരിട്ട്
കണ്ടതാണ്.
ഞാൻ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറിയതെന്ന് നീ കണ്ടതാണ്.
You've seen my attitude to money.
പണത്തോടുള്ള എന്റെ മനസ്സിലാക്കി.
യു സീ ഹൗ ഐ ബിഹേവ് ടുവേർഡ്സ് മൈ എനിമീസ്.
എന്റെ ശത്രുക്കളോട് ഞാൻ എങ്ങനെ പെരുമാറിയെന്ന് മനസ്സിലാക്കി.
ഐ ഡോണ്ട് ടെൽ യു ടു ഫോളോ ഓൺലി മൈ ടീച്ചിങ്,
എന്റെ ഉപദേശത്തെ മാത്രം പിന്തുടരാനല്ല ഞാൻ എന്നോട് പറയുന്നത്.
ഫോളോ മൈ കണ്ടക്ട്, മൈ ലൈഫ്,
എന്റെ സ്വഭാവവും എന്റെ ജീവിതവും കൂടെ അനുകരിക്കാനാണ് ഞാൻ പറയുന്നത്.
ഹാവ് യു ഹേർഡ് എ പ്രീച്ചർ സേ ദാറ്റ് ടുഡേ?
അങ്ങനെ ഒരു പ്രസംഗി പറയുന്നതായിട്ട് നിങ്ങൾ കേട്ടോ?
ഫോളോ ദി എക്സാമ്പിൾ ഓഫ് മൈ ലൈഫ്,
എന്റെ ജീവിതത്തിന്റെ മാതൃക പിന്തുടരുക എന്ന് ആരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
Come and live in my home and see how I behave with my wife.
എന്റെ വീട്ടിൽ കടന്നു വന്ന് നോക്കുക, ഞാൻ എന്റെ ഭാര്യയുമായിട്ട് എങ്ങനെയാണ് സ്നേഹത്തോടെ ജീവിക്കുന്നത്.
Come and see how I have brought up all my children.
എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം ഏത് വിധത്തിലാണ് ഞാൻ വളർത്തിക്കൊണ്ട് വന്നതെന്ന് വന്ന് കാണുക.
Come and see my attitude to money.
പണത്തോടുള്ള എന്റെ മനോഭാവം എങ്ങനെയാണെന്ന് കണ്ടു മനസ്സിലാക്കുക.
Come and see my attitude to my co-workers in my church.
എന്റെ സഭയിലുള്ള മറ്റ് സഹപ്രവർത്തകരോടും എന്റെ മനോഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക.
Come and see my attitude to the youngest brother or sister in my church.
എന്റെ സഭയിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ സഹോദരനോടോ സഹോദരിയോടോ ഉള്ള എന്റെ മനോഭാവം എന്താണെന്ന് കണ്ടു മനസ്സിലാക്കുക.
Have you heard anybody say that?
ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു പ്രസംഗിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
You know why they don't say?
എന്തുകൊണ്ടാണ് അവർ പറയാറെന്ന് അറിയാമോ?
Because if you look closely, you'll find their life does not match up with the words they preach from the book.
കാരണം അവരുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവര് പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നതും അവരുടെ ജീവിതവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും.
Even though what they may be saying may be very impressive.
ഒരുപക്ഷെ വളരെ കേൾക്കുവാൻ വളരെ നന്നായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്.
Because the power of God is not in their life.
കാരണം ദൈവിക ശക്തി അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്.
Therefore, the authority of God is not manifested.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ അധികാരം അവരുടെ ജീവിതത്തിൽ പ്രകടമായി കാണാം.
But since most believers are lovers of money and lovers of comfort, they are impressed by such preaching.
എന്നാൽ അനേകം വിശ്വാസികളും സുഖസൗകര്യങ്ങളും പണവും ഒക്കെ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് അങ്ങനെയുള്ള പ്രസംഗരെ അവർക്ക് ഇഷ്ടമാണ്.
Jesus is our example.
നമ്മുടെ ഒരേ ഒരു മാതൃക കർത്താവ് മാത്രമാണ്.
He did not say like the Old Testament prophets, come and hear.
പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ വന്ന് കേൾക്കുക എന്നല്ല കർത്താവ് പറഞ്ഞത്.
He said in John's Gospel chapter 1:39, come and see.
യോഹന്നാന്റെ സുവിശേഷം 1:39 കർത്താവ് പറയുന്നു, വന്ന് കാണുക.
We can say that is the difference between Old Testament and New Testament.
പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും.
Old Testament, they could say, come and hear, this prophet has come, listen to him.
പഴയ നിയമത്തിൽ ഇങ്ങനെ പറയാം, വന്ന് കേൾക്കുക, ഇതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു.
Listen to him.
പറയുന്നത് കേൾക്കുക.
But in the New Testament,
എന്നാൽ പുതിയ നിയമത്തിൽ,
we should be able to say, come and see.
നമുക്ക് വന്ന് കാണുക എന്ന് പറയുവാൻ കഴിയും.
Not just come and hear.
വന്ന് കേൾക്കുക എന്ന് പറയുക.
That is one of the big differences between Old Testament ministry and New Testament ministry.
പഴയ നിയമത്തിലെ ശുശ്രൂഷയും പുതിയ നിയമത്തിലെ ശുശ്രൂഷയും തമ്മിലുള്ള വലിയ അന്തരം അതാണ്.
I'm not impressed by a good preacher.
ഒരു നന്നായി പ്രസംഗിക്കുന്ന ഒരാളെ പ്രസംഗം കണ്ടിട്ട് ഞാൻ അത്ര സംതൃപ്തനൊന്നുമല്ല.
I'm impressed by godly life.
ഞാൻ സംതൃപ്തനാകുന്നത് ഒരു ദൈവികമായ ജീവിതം കാണുമ്പോഴാണ്.
A humble, Christ-like man who is not interested in money, that's the person I want to listen to.
താഴ്മയുള്ള ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, ധനത്തെ മോഹിക്കാത്ത ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ തീർച്ചയായും ഞാൻ സന്തോഷിക്കും.
That man can teach me more about God than all the great preachers in the world.
ആ വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് എന്നോട് മറ്റ് ലോകത്തിലുള്ള വലിയ പ്രസംഗങ്ങളെക്കാളൊക്കെ നന്നായത് ഈ വ്യക്തിക്ക് എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുവാൻ
കഴിയും. That man can teach me more about God in 15 minutes than all the great books written by people who don't have a life to back up what they say.
15 മിനിറ്റ് നേരം കൊണ്ട് ലോകത്തിലുള്ള വലിയ പുസ്തകങ്ങൾ എഴുതിയ ജീവിതമില്ലാതെ വാക്യം കൊണ്ട് പുസ്തകം എഴുതിയ അനേകരേക്കാൾ അധികമായിട്ട് 15 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തിക്ക് എന്നോടൊക്കെ കാവനെക്കുറിച്ച് പറയുവാൻ കഴിയും.
How many Christians are listening to such people?
എന്നാൽ അങ്ങനെയുള്ളവരൊക്കെ എത്ര ക്രിസ്ത്യാനികളാണ് അവർ ചെവി കൊടുക്കുന്നത്?
There are hundreds and thousands of cassettes circulated around the world today.
ആയിരം പതിനായിരക്കണക്കിന് കാസറ്റുകൾ ഇന്ന് ലോകത്തിൽ പലയിടത്തും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
Most of them produced in the United States.
അതിൽ കൂടുതലും അമേരിക്കയിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്.
You know anything about the life of these people who are preaching these messages?
ഇങ്ങനെയുള്ള സന്ദേശം പ്രസംഗിക്കുന്ന ആൾക്കാരുടെ ജീവിതം എന്താണെന്ന് അറിയാമോ?
You know whether they shout in their wives?
അവരുടെ ഭാര്യയുടെ അടുത്ത് അവര് കയറുന്നവരാണോ എന്ന് അറിയാമോ?
What can a man who loses a temper at his wife he keep?
തന്റെ ഭാര്യയുടെ നേരെ കയറുകയും ചൂടാകുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്നെ എന്താണ് പഠിപ്പിക്കാൻ
കഴിയുന്നത്?
അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് എന്നോട് എന്താണ് പറയുവാൻ
കഴിയുന്നത്?
അവന്റെ ഉപദേശം എന്ത് തന്നെയായാൽ,
ഹി കൻ ടീച്ച് മീ ഹൗ ടു ലൂസ് മൈ ടെമ്പർ വിത്ത് മൈ വൈഫ്, ദാറ്റ്സ് ഓൾ ഹി കൻ ടീച്ച്.
ഒരുപക്ഷെ ഭാര്യയോട് ചൂടാകുന്നത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിക്കാൻ കഴിയുമായിരിക്കും.
ഹി കൻ ടീച്ച് മീ അബൗട്ട് ഗോഡ്.
ദൈവത്തെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്നെ പഠിപ്പിക്കാൻ കഴിയുകയില്ല.
ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ലിസണിംഗ് ടു സച്ച് എ മാൻ നോ മാറ്റർ വാട്ട് ഹി പ്രീച്ചസ്.
അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ പ്രസംഗം കേൾക്കുവാൻ അവർ എന്ത് തന്നെ പ്രസംഗിച്ചാലും അവർ കേൾക്കുവാൻ എനിക്ക് താല്പര്യമില്ല.
വാട്ട് കൻ എ മാൻ ഹു ലവ്സ് മണി ടീച്ച് മീ അബൗട്ട് ഗോഡ്.
ധനത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് ദൈവത്തെക്കുറിച്ച് എന്നോട് പറയുവാനുള്ളത്?
He can get up in an assembly and preach a wonderful message, but he can teach me zero about God.
ഒരു സഭയിൽ എഴുന്നേറ്റ് വളരെ നന്നായി പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കും, പക്ഷേ എന്നെ ദൈവത്തെക്കുറിച്ച് ഒന്നും പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല.
My dear brothers and sisters,
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ,
be a little more discerning in these days.
ഈ ദിവസങ്ങളിൽ നാം കൂടുതൽ വിവേചന ശക്തിയുള്ളവരായിത്തീരണം.
You don't want to be deceived.
വഞ്ചിക്കപ്പെടാതിരിക്കണം.
You have only one life.
നിങ്ങൾക്ക് ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ.
That life is slipping by year by year by year by year.
അത് ഓരോ വർഷം കഴിയുന്തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതിന്റെ ദൈർഘ്യം.
If you listen to teaching that is not really backed up by life, I want to say to you, you will have a lot of regret even if you get to heaven.
ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടാത്ത ഏതെങ്കിലും പ്രസംഗം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ വഞ്ചിക്കപ്പെടും. നിങ്ങൾ ആ ഉദ്ദേശത്താലും എത്തിച്ചേരുകയും.
If your only interest is to go to heaven, I've got nothing more to say.
സ്വർഗത്തിൽ പോകണമെന്ന് മാത്രമേ നിങ്ങൾക്ക് താല്പര്യമുള്ളെങ്കിൽ മറ്റൊന്നും എനിക്ക് നിങ്ങളോട്
പറയുവാനില്ല. I'm not primarily interested in going to heaven.
ആ സ്വർഗത്തിൽ പോവുക മാത്രമല്ല എന്റെ പ്രധാനമായ ഉദ്ദേശം.
In fact, I'm not interested in it at all.
എനിക്ക് അങ്ങനെ ഒരു വിഷയത്തിൽ ഒട്ടും താല്പര്യമില്ല.
My one ambition in life is what Paul said was his ambition.
എന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ഉദ്ദേശം പൗലോസ് പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും കർത്താവിനെ പ്രസാദിപ്പിക്കണം. സ്വർഗത്തിൽ പോവുകയല്ല.
സെൽഫിഷ് ലോ ഡൗൺ ഡിസൈർ.
അത് വളരെ താഴ്ന്ന വില കുറഞ്ഞ സ്വാർത്ഥതയുള്ള ഒരു ആഗ്രഹമാണ്.
If you want to go to heaven, that only proves you're a selfish man. That's all.
നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഇത് വളരെ വില കുറഞ്ഞ ഒരു ആഗ്രഹമാണ്.
Paul did not say one thing I do. I want to go to heaven at any cost.
Paulo ingena paranjilla njan onnu mathram cheyyum engane engil swargathil povanam annu Paulo paranjilla.
He said my ambition, 2 Corinthians 5, is to please God.
Rendu Corinthians 5 jaaje Paulo ingena parayunu engane engilum ente aagraham kartavine prasadipikkanamennu.
Philippians 3 he says one thing I do, I press towards that high calling of God in Christ Jesus.
കർത്താവായ യേശു ക്രിസ്തുവിലുള്ള പരമവിളിയുടെ നാക്കിനായിട്ട് ഓടുന്നുവെന്ന് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു.
If you spend your earthly life doing that, you will have no regret when you go to heaven.
അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയും ഒരുപക്ഷെ നിങ്ങൾ വളരെ സ്വാർത്ഥതയുള്ളൊരു
ജീവിതമാണിപ്പോൾ
നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കണമെന്നുള്ള മാത്രം ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്.
വൈറ്റ് വാഷ് ഓഫ് റിലിജിയൻ, ഗോയിങ് ടു സം ചർച്ച് ആൻഡ് സിംഗിങ് സോങ്സ് ആൻഡ് ലിസണിങ് ടു മെസ്സേജസ്.
മതഭക്തിയുടെ ഒരു വെള്ളപൂശി അവസ്ഥയിൽ സഭയിൽ പോവുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ
even if you go reach heaven,
എങ്ങനെയെങ്കിലും നിങ്ങൾ ഒരുപക്ഷെ സ്വർഗത്തിൽ എത്തിയാൽ തന്നെ,
even if you get there because you are cleansed by the blood of Christ,
യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ സ്വർഗത്തിൽ എത്തിയേക്കാം.
I want to say something to you tonight.
ഇന്ന് രാത്രി നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയുവാനാണ്.
You will spend all eternity regretting the fact that you lived such a selfish life on earth for such a wonderful sake.
ഇത്ര നല്ല ഒരു രക്ഷിതാവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം മുഴുവനും സ്വാർത്ഥതയോടുകൂടി ലോകത്തിൽ ജീവിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ദുഃഖവും അഹതാപവും വന്നുണ്ടാകും.
You spend eternity, millions of years, in regret that you did not live for the kingdom of God.
നിത്യത മുഴുവനും ലക്ഷ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുഴുവനും ഇങ്ങനെ ഒരു നിരാശയിൽ നിങ്ങൾ കഴിയേണ്ടി വരും.
And there will be a hollowness even though you're in heaven.
നിങ്ങൾ സ്വർഗത്തിലുണ്ടെങ്കിലും നിങ്ങൾക്കൊരു വലിയ ഒരു വാക്വം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും.
When you look at Jesus' life,
യേശുവിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ,
his power came first of all from his knowledge of God's word.
കർത്താവായ യേശുവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ ശക്തി ദൈവവചനത്തിൽ നിന്നാണ് വന്നത്.
We know that even when he was 12 years old, we read in Luke chapter 2, he was discussing God's word with the great scholars.
അന്നത്തെ വലിയ മതപണ്ഡിതന്മാരോട് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ കർത്താവ് യെരുശലേം ദേവാലയത്തിൽ വെച്ച് അന്നത്തെ മതപണ്ഡിതന്മാരോട് ദൈവവചനം ഷെയർ ചെയ്തതായി നാം വായിക്കുന്നു.
When he came from heaven, he did not come with his head filled with God's word. He came like any other baby with no knowledge of God's word.
കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്റെ ബുദ്ധി നിറച്ച് ദൈവവചനവുമായിട്ടല്ല കടന്നു വന്നത്. സാധാരണ ഏതൊരു മനുഷ്യക്കു ജനിക്കുന്നത് പോലെയാണ് കർത്താവ് ജനിച്ചത്.
I hope you don't think that he came with a head filled with God's word as a baby.
ഒരു ശിശു എന്ന നിലയ്ക്ക് തന്റെ മസ്തിഷ്കം മുഴുവനും ദൈവവചനം നിറച്ചിട്ടാണ് കടന്നു വന്നത് എന്ന് വിശ്വസിക്കുന്നു ഞാൻ കരുതുന്നില്ല.
Bible says in Luke chapter 2 he grew in wisdom.
ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വേദവചനം പറയുന്നത് അവൻ ജ്ഞാനത്തിൽ വളർന്നു.
Just like he grew in size to a man physique.
ശാരീരികമായി വളർച്ച പ്രാപിച്ചതുപോലെ തന്നെ ജ്ഞാനത്തിലും വളർന്നു വന്ന ദൈവത്തിൽ നമ്മായി.
Then we see how wonderful it is that by the age of 12 he knew the scriptures so thoroughly.
എന്നാൽ 12 വയസ്സ് പ്രായമായപ്പോഴേക്കും ഈ ദൈവവചനത്തെ കുറിച്ച് വളരെ നല്ല പരിജ്ഞാനം ഉണ്ടായിട്ടുള്ള നാം അനുഭവിച്ചു പോകും.
Have you ever in your life seen a 12-year-old boy, a 12-year-old boy who knows the scriptures?
നിങ്ങളുടെ ജീവിതത്തിലെ 12 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് ദൈവവചനം മുഴുവനും നന്നായി അറിയാവുന്ന ഒരു വ്യക്തി നിങ്ങൾ
കണ്ടിട്ടുണ്ടോ?
കുഞ്ഞുങ്ങളെ വെറുതെ വിടുക.
Have you seen a man who is born again, who knows the scriptures thoroughly, 12 years after he is born again?
ഒരു വീണ്ടും ജനിച്ച വ്യക്തി താൻ വീണ്ടും ജനിച്ചതിന് 12 വർഷത്തിന് ശേഷം ദൈവവചനം വളരെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമോ?
I have traveled in many countries, in many denominations. Very difficult to find such a man, even today.
ഞാൻ വളരെ രാജ്യങ്ങളിലും പല സഭകളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദൈവവചനം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയെ പോലും ഞാൻ
കണ്ടിട്ടുണ്ട്.
വളരെ കുറച്ചു പേരെ മാത്രമേ
കണ്ടു. I've been to Bible schools, seminaries. The most ignorant people are there.
ഞാൻ ബൈബിൾ സ്കൂളുകളിലും സെമിനാറുകളിലും പോയി ഇതിനെക്കുറിച്ച് ഒന്നും ഒരു അറിവില്ലാത്തവരെയാണ് ഞാൻ കണ്ടത്.
They don't study the Bible there. They study about the Bible and what a great scholar said about the Bible itself.
അവർ അവിടെ വേദപുസ്തകമല്ല പഠിക്കുന്നത്, വേദപുസ്തകത്തെക്കുറിച്ചും മറ്റ് വേദപുസ്തകം എഴുതിയ വിദ്വാൻമാരെ കുറിച്ചൊക്കെയാണ് അവർ പഠിക്കുന്നത്.
Remember, there was no written Bible like this in Jesus' time.
ഇതുകൂടി ഓർക്കേണ്ടതുണ്ട്, കർത്താവിന്റെ സമയത്ത് ഇതുപോലെ എഴുതപ്പെട്ടതായ ഒരു വേദപുസ്തകവും ഇല്ലായിരുന്നു.
I mean a printed one.
ഇതുപോലെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച ഒരു ദൈവവചനം ഒന്നും ഉണ്ടായിരുന്നില്ല.
Printing was discovered only in the 15th century.
15-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് അച്ചടി കണ്ടുപിടിച്ചത്.
Jesus time there was no printing.
യേശുക്രിസ്താവിന്റെ സമയത്ത് ഇതുപോലെ അച്ചടിശാലകളൊന്നും ഉണ്ടായിരുന്നില്ല.
There were no bound books like this.
ഇങ്ങനെ വൈകിയ പുസ്തകങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല.
It only had scrolls written on leather and
parchment where the scripture was written.
ചർമ്മലിഖിതങ്ങളും ആയ ചുരുളുകളും ഇലകളിലൊക്കെ എഴുതിയിരുന്ന ചുരുളുകളൊക്കെ ആയിരുന്നു അന്ന് പുസ്തകങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്.
Written by hand.
കൈകൊണ്ട് എഴുതപ്പെട്ടിരുന്നു.
And only very very rich people could afford to have a copy, and some synagogues had a copy.
അന്ന് വളരെ വളരെ സമ്പന്നരായ ആ വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെയുള്ള ചുരുളുകളുടെ ഒരു കോപ്പി സ്വന്തമായിട്ട് അവകാശം വെക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. അതും സിനഗോഗുകളിലൊക്കെ മാത്രം.
Jesus house, there was no Bible.
കർത്താവിന്റെ വീട്ടിൽ ഒരു ദൈവ ബൈബിൾ ഉണ്ടായിരുന്നില്ല.
Joseph was not such a rich man to be able to buy one of these scrolls.
Joseph ഇത്രയും ഒരു വില കൊടുത്ത് ബൈബിൾ വാങ്ങിക്കുവാൻ തക്കവണ്ണം സമ്പന്നനായിരുന്നില്ല.
Jesus listened to God's words in the synagogue.
കർത്താവ് സിനഗോഗുകളിൽ കടന്നുപോയാണ് ദൈവവചനം കേട്ടിരുന്നത്.
And in the Hebrew school during the week they taught from the Bible.
ആഴ്ചയുടെ ദിവസങ്ങളിൽ എബ്രായ ഭാഷ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ പോയി ദൈവവചനത്തെ കുറിച്ച് കർത്താവ് പഠിച്ചിരുന്നു.
And he paid such careful attention that by 12 years he knew more than all the scholars in Israel.
അന്നത്തെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന വേദപണ്ഡിതന്മാരെക്കാളെല്ലാം 12 വയസ്സ് പ്രായമായപ്പോഴേക്ക് കർത്താവ് ദൈവവചനം അഭ്യസിച്ചു കഴിഞ്ഞിരുന്നു.
How is that?
അതെങ്ങനെയാണ് സാധ്യമായത്?
No, anything we have an intense interest in, we learn very quickly.
നമുക്ക് ഏതൊരു ഒരു വിഷയത്തിൽ വളരെ തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ അത് പഠിക്കുവാൻ കഴിയും.
യു pursue it and you get.
നിങ്ങൾ അതിനുവേണ്ടി കിടച്ച് പരിശ്രമിക്കുക, നിങ്ങൾക്കത് ലഭിക്കും.
I see so many people in India with tremendous pursuit and effort, they get a job in the government.
ഇന്ത്യയിലുള്ള അനേകം ആൾക്കാരും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി കിട്ടുന്നതിനു വളരെ വളരെ കഠിനമായിട്ട് പരിശ്രമിക്കുകയും അവസാനം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു.
What a lot of money they spend, what a lot of effort they spend, they get cheated by so many agents, finally they get a job.
അവര് അതിനുവേണ്ടി എന്തുമാത്രം പണമാണ് മുടക്കുന്നത്, എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് സഹിക്കുന്നത്, അവസാനം പല ഏജന്റുകളും ചതിക്കപ്പെട്ട് അവരുടെ പണവും നഷ്ടമായി, എന്നാലും അവസാനം അവരെങ്ങനെയെങ്കിലും ഇവിടെ കടന്നു
പറ്റി.
ഒരുപക്ഷെ നിങ്ങളിൽ പലരും ആ വിധത്തിലായിരിക്കും ഇവിടെ എത്തിയത്.
There are people who pursue a business.
ബിസിനസ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ.
They fail, but they try again, they fail, they suffer many losses. Finally, they become a success in their business.
അവര് പല പ്രാവശ്യം പരിശ്രമിച്ച് പരാജയപ്പെട്ട് ധനം നഷ്ടപ്പെട്ട് പിന്നെയും ശ്രമിച്ച് പിന്നെയും പരാജയപ്പെട്ട് അവസാനം എങ്ങനെയെങ്കിലും അവരവരെ അവരുടെ ബിസിനസിൽ വിജയികളായിരുന്നതായിരുന്നു
സാധിക്കും.
എങ്ങനെയാണ് അവർ സാധിക്കുന്നത്?
They had an intense interest in that thing.
ആ വിഷയത്തിൽ അവർക്ക് തീവ്രമായ ഒരു ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്.
Come to the Gulf or to prosper in their business.
ആ ഗൾഫിൽ വരുന്ന കാര്യത്തിലായാലും അവരുടെ ബിസിനസ്സിൽ വിജയിക്കുന്ന കാര്യത്തിലായാലും.
Or to make money.
Or ala dhanam sambhadikkunna karyathilaya.
Jesus had an intense interest in knowing the word of God.
Ennal kathavine deiva vajanam padikkunnavarayirunnu ethavum theevramaya.
You have an interest in that?
Angane oru taatpariyam ningalude jeevithathil ningalkkundo?
Jesus power came from the word of God.
Kathavine shakti deiva vajanathil ninnaanu vannu.
Every word of God has power in it.
ദൈവത്തിന്റെ എല്ലാ വചനത്തിനും അതിന്റേതായ ശക്തിയുണ്ട്.
നോ വേർഡ് ഓഫ് ഗാഡ് വിൽ ബി വിതൗട്ട് പവർ.
ദൈവത്തിന്റെ ഒരു വചനങ്ങളും ശക്തിയില്ലാത്തതല്ല.
That's what the angel told Mary in Luke 1:37.
ലൂക്കോസിന്റെ സുവിശേഷം 1:37 വാക്യത്തിൽ മാലാഖ മറിയാമിനോട് പറഞ്ഞത് എന്താണെന്ന് നോക്കുക.
A literal translation of that word is like this.
അതിന്റെ ആക്ഷരികമായ പരിഭാഷ ഇങ്ങനെയാണ്.
Not any word from God will be without power.
ദൈവത്തിൽ നിന്നുള്ള ഒരു വചനവും ശക്തിയില്ലാത്തതല്ല.
Every word of God has got power in it.
ദൈവത്തിന്റെ എല്ലാ വചനത്തിനും അതിന്റെ ശക്തിയുണ്ട്.
You see that in the first chapter of Genesis.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണും.
When God spoke, power was released. Something happened.
ദൈവം സംസാരിച്ചപ്പോൾ ശക്തി പുറപ്പെട്ടു. അവിടെ വലിയ പ്രവർത്തനം നടന്നു.
The kingdom of God is not in words but in power.
ദൈവരാജ്യം വാക്കുകളല്ല, പിന്നെ ശക്തിയിലാണ്.
So if you want power in your life,
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തി ആവശ്യമാണെങ്കിൽ,
the first thing you need is to know the word of God.
നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായി വേണ്ടത് നിങ്ങൾ ദൈവവചനം അറിയുക എന്നുള്ളതാണ്.
You know, in the first temptation, Jesus said these words.
നിങ്ങൾക്കറിയാമോ, ഒന്നാമത്തെ ആ പരീക്ഷയിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു.
Man shall not live by bread alone.
എല്ലാ വചനത്തിനും അതിന്റെ ശക്തിയുണ്ട്.
You see that in the first chapter of Genesis.
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണും.
When God spoke, power was released. Something happened.
ദൈവം സംസാരിച്ചപ്പോൾ ശക്തി പുറപ്പെട്ടു. അവിടെ വലിയ പ്രവർത്തനം നടന്നു.
Kingdom of God is not in words or in power.
ദൈവരാജ്യം വാക്കുകളല്ല, പിന്നെ ശക്തിയിലാണ്.
So if you want power in your life,
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ശക്തി ആവശ്യമാണെങ്കിൽ,
the first thing you need is to know the word of God.
നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായി വേണ്ടത് നിങ്ങൾ ദൈവവചനം അറിയുക എന്നുള്ളതാണ്.
You know, in the first temptation, Jesus said these words.
നിങ്ങൾക്കറിയാമോ, ഒന്നാമത്തെ ആ പരീക്ഷയിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു,
Man shall not live by bread alone.
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല.
Not only bread, we can add many other things.
അപ്പം മാത്രമല്ല, അവരോടുകൂടെ നമുക്ക് പല മറ്റു പല കാര്യങ്ങളും കൂട്ടുവാൻ കഴിയും.
Man shall not live by money alone.
മനുഷ്യന് ധനം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്.
Man shall not live by comfort or pleasure or any of these things.
മനുഷ്യന് സുഖം കൊണ്ടും മറ്റ് സൗകര്യങ്ങൾ കൊണ്ടും മാത്രമല്ല.
But Jesus said, man shall live by every word that proceeds from the mouth of God.
എന്നു പറയുന്നത് മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നുവെന്ന്.
David said, thy word have I treasured more than silver and gold.
ദാവീദ് പറയുന്നു, പൊന്നിനേക്കാളും വെള്ളിയേക്കാളും അധികമായിട്ട് നിന്റെ വചനങ്ങളെ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്നു.
The number one reason why many Christians do not have the power of God in their life today is because they don't know the word.
ഇന്ന് അനേക ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ശക്തി അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത് അവർ ദൈവത്തിന്റെ വചനം അറിയാത്തതുകൊണ്ടാണ്.
They don't know the word because they are too lazy to study it.
അവർക്ക് ദൈവവചനം അറിയാൻ കഴിയാത്തത് അത് പഠിക്കുന്നത് അവർ അലസരായതുകൊണ്ടാണ്.
I want to say to you, if you were as lazy in your business as you are to study the word of God, you'd be a very poor person today.
നിങ്ങൾ ദൈവവചനം പഠിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അലസരായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഭൗതികമായ ജോലിയിലും നിങ്ങൾ അലസരായിരുന്നെങ്കിൽ നിങ്ങളിത് പാപ്പരും ഒരു ദരിദ്രനുമായിരുന്നേ.
If you were as careless in your earthly job as you are in studying the word of God, you'd have been sacked from your job ages ago.
ദൈവവചനം പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്ന പോലെയുള്ള അലസതയാണ് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ ജോലിയിൽ നിന്നൊക്കെ നിങ്ങളെ ഒരു പാക്ക് ചെയ്ത് വെളിയിട്ടേ.
Why do you get up at 6:30 in the morning to rush off to work?
എന്തിനാണ് നിങ്ങൾ രാവിലെ 6:30 എഴുന്നേറ്റ് വളരെ ധൃതിയിൽ ജോലിക്ക് കടന്നു പോകുന്നത്?
Why don't you go at 10 o'clock?
എന്തുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് 10 മണിക്ക് പോയിക്കൂടാ?
You do that a few days, they'll sack.
നിങ്ങൾ കുറച്ച് ദിവസം അങ്ങനെ ചെയ്തു നോക്കുക, അവർ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും.
പണം ആവശ്യമാണ്. വട്ട് എവർ വി മേ സേ അബൌട്ട് ആർ ക്രിസ്ത്യാനിറ്റി, വി ബിലീവ് മാൻ ഷുഡ് ലിവ് ബൈ മണി.
ക്രിസ്ത്യാനികളെ കുറിച്ച് നാം എന്ത് തന്നെ പറഞ്ഞാലും വിശ്വസിക്കാം, എന്നാൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ പണം വേണം.
ജീസസ് സെഡ് നോ.
കർത്താവ് പറഞ്ഞതല്ല.
സെക്കൻഡ്,
അത് രണ്ടാമത്തെ കാര്യമാണ്.
മാൻ ഷുഡ് ലിവ് ബൈ എവ്രി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ഗോഡ്സ് മൗത്ത്.
മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങൾ കൊണ്ടും ജീവിക്കണം എന്ന് കർത്താവ് പറഞ്ഞു.
ഹി ഡിഡ്ന്റ് സേ ബ്രെഡ് ഈസ് നോട്ട് നെസസറി.
അപ്പം ആവശ്യമല്ല എന്നല്ല കർത്താവ് പറഞ്ഞു.
ഹി സെഡ് ഇറ്റ്സ് നോട്ട് പ്രൈമറി.
എന്നാൽ അതല്ല പ്രാധാന്യമുള്ളത്, ഒന്നാമത്തേത് അതല്ല.
He never said money was not necessary. He worked as a carpenter to earn money for his family.
പണം ആവശ്യമില്ലാതെ ഒരിക്കൽ കർത്താവ് പറഞ്ഞിട്ടില്ല. താനും ഒരു തച്ചനായി ആചാര്യന്റെ പണിശാലയിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചുവന.
But I'm sure when Jesus worked as a carpenter to earn money for his family, the first thing in the morning, he didn't rush off to the shop to make money.
കർത്താവ് അവർ ആചാര്യയുടെ പണിശാലയിൽ തച്ചനായി ജോലി അഭ്യസിച്ചപ്പോൾ തന്റെ രാവിലെ എഴുന്നേറ്റ ആദ്യമായിട്ട് താൻ തിടുക്കത്തിൽ പണിശാലയിലേക്ക് ഓടുകയായിരുന്നില്ല.
The first thing he did in the morning was to seek his father.
ആദ്യമായിട്ട് താൻ രാവിലെ എഴുന്നേറ്റ് കർത്താവ് തന്റെ പിതാവിന്റെ മുഖം അന്വേഷിക്കുമായിരുന്നു.
Did he need money?
കർത്താവിന് പണം ആവശ്യമായിരുന്നു.
Definitely he had a mother and four brothers and two sisters at home to look after.
കർത്താവ് തീർച്ചയായും പണം ആവശ്യമായിരുന്നു. തന്റെ ഭവനത്തിലെ മാതാവും നാല് സഹോദരന്മാരും രണ്ട് സഹോദരിമാരും
ഉണ്ടായിരുന്നു.
അവർക്ക് ആഹാരം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം കർത്താവ്
ഉണ്ടായിരുന്നു.
എന്നാൽ കർത്താവിന് അറിയാമായിരുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല
ജീവിക്കുന്നത്.
കർത്താവ് ഇത് പറയുക മാത്രമല്ല, പിശാചിനോട് കർത്താവ് ഇത് പറയുന്നതിന് മുമ്പ് 30 വർഷം താൻ ജീവിക്കണം.
He had proved in 30 years that God's word that came from God's mouth was more important than earning bread.
30 വർഷത്തെ ജീവിതം മുതൽ തെളിയിച്ചതാണ് ഈ ആഹാരത്തെക്കാൾ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാണ് തന്റെ ജീവിതത്തിൽ കൂടി തെളിയിച്ചത്.
And when such a man says that word, there is an authority in that word.
അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ വാക്യം പറയുമ്പോൾ അതിലൊരു അധികാരമുണ്ട്.
When we say it, it may be just a quotation of a verse.
നാം പറയുമ്പോൾ അത് വെറും മറ്റൊരാൾ പറയുന്നത് നാം എടുത്തു പറയുന്നത് പോലെയാകും.
It's correct, but there's no authority in it because it's not backed up by our life.
നമ്മൾ പറയുന്നത് വാസ്തവമായിരിക്കും, എന്നാൽ അതൊരു അധികാരമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാതെ.
You love God's word?
നിങ്ങൾക്ക് ദൈവവചനം ഇഷ്ടമാണോ?
Is it your passion to understand what God has said in His word?
ദൈവം തന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുവാനുള്ള ഒരു അതീവമായ താല്പര്യം നിങ്ങൾക്കുണ്ടോ?
That's one of the first things that happened to me when I was born again.
എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും ഒന്നാമത്തെ കാര്യമാണ്.
I grew up in an orthodox family with Jacobite with no knowledge of God's word.
ഒരു യാഥാസ്ഥിതിക യാക്കോബായ കുടുംബത്തിൽ ദൈവവചനത്തെ കുറിച്ച് ജ്ഞാനമില്ലാത്ത മാതാപിതാക്കളുടെ മധ്യത്തിലാണ് ഞാൻ ജനിച്ചത്.
When I was 19, I was born again.
19 വയസ്സായപ്പോഴാണ് ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടത്.
And I got a tremendous hunger for God's word in my heart.
എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ദൈവവചനത്തിന് വേണ്ടിയുള്ള വലിയൊരു ദാഹം എനിക്കുണ്ടായിരുന്നു.
That's how I knew I was born again.
അങ്ങനെയാണ് ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കി.
You know, when a baby is born, one of the first things they see is whether the baby cries.
ഒരു ശിശു ജനിക്കുമ്പോൾ ആദ്യമായിട്ട് ഡോക്ടർമാർ നോക്കുന്നത് ആ കുഞ്ഞു കരയുന്നുണ്ടോ എന്ന്.
And if that baby does not cry for milk even once during the 24 hours, something is wrong with that baby.
ശിശു ജനിച്ചതിന് ശേഷം 24 മണിക്കൂറിനകം പാലിന് വേണ്ടി ആ കുഞ്ഞൊരു പ്രാവശ്യമെങ്കിലും കരഞ്ഞില്ല എങ്കിൽ ആ കുഞ്ഞിനെന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് അനുമാനിക്കും.
In fact, one of the only things baby does is keep on crying for milk.
ആ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം പാലിന് വേണ്ടി കരയുക മാത്രമാണ്.
അടുത്ത
ദിവസവും അത് പാലിന് വേണ്ടി കരയും. അടുത്ത ദിവസവും അത് പാലിന് വേണ്ടി കരയും.
അത്
പണത്തിന് വേണ്ടിയല്ല, പാലിന് വേണ്ടിയാണ് കരയുന്നത്. ദൈവവചനം പറയുന്നു,
1 Peter 2, as newborn babes desire the sincere milk of the word of God.
ദൈവവചനം പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ
വാങ്ങി.
അങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്.
That is why I have a big question in my mind whether a lot of so-called Christians today are born again at all.
അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ പലപ്പോഴും ഒരു വലിയ ചോദ്യത്തിന് കിടക്കുന്നത്, ഇന്ന് കാണുന്ന ഈ വിശ്വാസികൾ വാസ്തവമായി വീണ്ടും
ജനിക്കപ്പെട്ടവരാണോ?
ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ എനിക്കുണ്ടായി ദൈവവചനത്തെ കുറിച്ചുള്ള ആ ദാഹം ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ഞാൻ
കാണുന്നില്ല.
ഒരു കുഞ്ഞു പാലിന് വേണ്ടി കരയുന്നത് പോലെ കരയുന്ന ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ല.
ഐ ഫൗണ്ട് ഐ വാസ് ക്രൈയിങ് എവറി ഡേ.
ഞാൻ എല്ലാ ദിവസവും കരയുമായിരുന്നു.
ആഫ്റ്റർ ഐ വാസ് ബോൺ അഗൈൻ,
ഞാൻ വീണ്ടും ജനിക്കപ്പെട്ടതിന് ശേഷം.
ആൻഡ് ഇൻ 7 years ഐ റിയലി ന്യൂ ദിസ് ബുക്ക്.
7 വർഷം കൊണ്ട് ഈ ദൈവവചനം പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കി.
ദാറ്റ്സ് ഹൗ ഐ നോ ഇറ്റ്സ് പോസിബിൾ ടു നോ.
അതുകൊണ്ടാണ് എനിക്കിന്ന് പറയുവാൻ കഴിയുന്നത് ഇത് പഠിക്കുവാൻ സാധിക്കും.
ഓൾ ദോസ് 7 years ഐ വാസ് ഇൻ ദ നേവി വർക്കിംഗ് ഓൺ എ ഷിപ്പ്. ഐ വാസ് നോട്ട് ഇൻ സം ബൈബിൾ സ്കൂൾ.
ആ 7 വർഷവും ഞാൻ ഒരു ബൈബിൾ സ്കൂളിൽ പഠിക്കുകയായിരുന്നില്ല എന്ന് കൂടി ഓർക്കണം. അന്ന് ഞാൻ നേവിയിൽ ഒരു കപ്പലിൽ ജോലി ചെയ്യുകയായിരുന്നു.
ഇൻ മൈ സ്പെയർ ടൈം,
എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ.
മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, യു ഹാവ് നോട്ട് ഹാഡ് ദിസ് ഹാബിറ്റ് ടിൽ നൗ.
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയൊരു സ്വഭാവം ഇന്നുവരെ നിങ്ങളുടെ ജീവിതത്തിൽ
ഇല്ലായിരുന്നു.
ഇന്ന് നിങ്ങൾ തുടങ്ങുക.
Start crying out to God for the milk of the word of God.
ഇന്ന് ദൈവത്തോട് കരയുവാൻ തുടങ്ങുക. ദൈവവചനമാകുന്ന പാലിന് വേണ്ടി സഹായം കരയുക.
As you grow up and as the baby gets on the solid food, after some time you start getting the meat of the word of God.
നിങ്ങൾ വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് കുഞ്ഞ് ഘനമായിട്ടുള്ള ആഹാരം ഭക്ഷിക്കുന്നത് പോലെ ആത്മീയമായി നിങ്ങളും മാംസം ഭക്ഷിക്കുവാൻ തുടങ്ങും.
There are so many believers who have been believers for 20 years. They still have milk. They can't eat any meat.
ഇന്നും വിശ്വാസികൾ പറയുന്നു, 20 വർഷമായിട്ടും പാല് മാത്രം കുടിക്കുന്ന പ്രായത്തിലാണ് അവർക്ക് കട്ടിയുള്ള ആഹാരം കഴിക്കുവാൻ പറ്റുന്നില്ല.
Something is wrong with such believers. I don't even know whether they are really born again.
അങ്ങനെയുള്ളവരുടെ ആത്മീയ ജീവിതത്തിൽ കാര്യമായ എന്തോ തകരാറുണ്ട്. നീ അവർ വീണ്ടും ജനിക്കപ്പെട്ടവരാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്.
You know, a lot of people who say they are born again today, I have a big question mark over their born again.
ഇന്ന് വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന അനേകരെ കുറിച്ചും എന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട്. അവർ വാസ്തവമായും വീണ്ടും ജനിക്കപ്പെട്ടവരാണോ?
They have a hunger and thirst for so many things in the world, but no hunger and thirst for God's word.
ലോകത്തിലുള്ള മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി വലിയ വിശപ്പും ദാഹവും അവർക്കുണ്ട്. എന്നാൽ ദൈവവചനം അതിനുവേണ്ടിയുള്ള ദാഹം അവരുടെ ജീവിതത്തിൽ ഇല്ല.
They can spend 3 hours watching some television program and not even 10 minutes studying God's word.
3 മണിക്കൂർ ടെലിവിഷനിലുള്ള ഒരു പ്രോഗ്രാം കാണുവാൻ അവർ സമയം ചെലവഴിക്കുന്നാൽ ദിവസം 10 മിനിറ്റ് പോലും ദൈവവചനവുമായി ഇരിക്കുവാൻ അവർക്ക് കഴിയും.
What are they believers in? They are believers in television.
അവര് ഏതിലുള്ള വിശ്വാസികളാണ്? അവര് ടെലിവിഷൻ കാണുന്നവരുടെ വിശ്വാസികളാണ്.
You think such people are going to enter into God's kingdom?
അങ്ങനെയുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ?
Spend 20 times more time watching television than reading God's word. How in the world can they enter God's kingdom?
Avare devonam vaikkunnekkal 20 madangu samayam avaru television kaanunnathaanu samayam chelavichu angane ullavar engane swagathil nadakkuvaanu.
I'm not against television.
Yaan television ediraanu chindikkaru.
I'm against all the rotten, immoral, filthy movies and programs that come on television. Sure, just like Jesus would be against
ടെലിവിഷനിൽ കൂടി കടന്നു വരുന്ന മ്ലേച്ഛമായ പല പ്രോഗ്രാമുകൾക്ക് ഞാൻ എതിരാണ്. കർത്താവിനും കർത്താവിനുണ്ടായ കർത്താവിനും ഉറപ്പാണ്.
But if you have more time for all this earthly entertainment more than for the word of God, let me say to you in Jesus' name, I doubt whether you're born again.
നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുന്നതിലും ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിലും അധികമായിട്ട് ലോകത്തിലുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഞാൻ ആത്മാർത്ഥതയോടുകൂടി പറയട്ടെ, എനിക്ക് സംശയമുണ്ട് നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടവരാണോ.
You may be a good man. I have met some very good Muslims and very good atheists and very good Hindus.
ഞാൻ വളരെ നല്ല സ്വഭാവമുള്ള മുസ്ലിം സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്, നിരീശ്വരവാദികളെ കണ്ടിട്ടുണ്ട്, ഹിന്ദുക്കളെ കണ്ടിട്ടുണ്ട്.
You may be a good man.
ഒരുപക്ഷെ നിങ്ങൾ ഒരു നല്ല വ്യക്തിയായിരിക്കാം.
You're not born again.
പക്ഷേ നിങ്ങൾ വീണ്ടും ജനിക്കപ്പെട്ടു.
One of the primary marks of a born again person is that he's got a cry for the milk of God's word.
വീണ്ടും ജനിക്കപ്പെട്ട യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമതാണ്. ദൈവവചനമാകുന്ന പാൽ പറ്റിക്കുവാനുള്ള ഒരു ഒരു കരത്തിൽ ഒരു ദാഹം അവരുടെ ജീവിതത്തിലുണ്ട്.
Not just saying, Lord Jesus, come into my heart. Thank you for coming into my heart. I'm saved.
ഇത് മാത്രമല്ല, വീണ്ടും ജനിക്കാൻ വളരെ കർത്താവേ, ഞാൻ നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ, നിന്നെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നു, അതോടുകൂടി നാം രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്.
Nowadays in many meetings, it's like some magic mantra. You say these words and suddenly you're born again.
ഇന്ന് പല മീറ്റിംഗുകളിലും ഒരു മന്ത്രം പറയുന്നത് പോലെ നിങ്ങൾ ചില വാക്കുകൾ ഉരുവിട്ടാൽ മാത്രം മതി നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന്
പറയും.
അത് മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച്
അനുഭവിക്കേണ്ടതുണ്ട്.
ലോകത്തോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ
തിരിയേണ്ടതുണ്ട്. നിങ്ങളുടെ
ജീവിതത്തിലുള്ള ക്ലേശമായ
സ്വഭാവങ്ങൾ
നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് നിർത്തിയിട്ട് കർത്താവിനെ സ്നേഹിക്കുവാൻ തുടങ്ങണം.
And you'll have a hunger for God's word.
And നിങ്ങൾക്ക് ദൈവവചനത്തിന് വേണ്ടി ദാഹം.
As God's word fills your heart, the power of that word will be manifested in your life.
ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ നിങ്ങൾ സംഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടുവാനിടയാണ്.
Secondly,
രണ്ടാമതായി,
Jesus' power came through being anointed by the Holy Spirit.
കർത്താവിന്റെ ശക്തി വന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയെ അഭിഷേകം ചെയ്തുകൊണ്ടാണ്.
That is the mark of the anointing of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അടയാളമാണ്.
A lot of people today say, what is the mark of being anointed with the Holy Spirit?
പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നതിന്റെ അടയാളം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട്.
Actually, I can show you 2 words.
ഞാൻ പറയാറുണ്ട്, എന്റെ രണ്ട് വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം.
One is Acts 1:8, what Jesus himself said, when the Holy Spirit come upon you, you receive power.
ഒന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1:8 ആ വാക്യം, കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
And the other is Acts 10:38.
അടുത്തത് അപ്പോസ്തലപ്രവൃത്തികളുടെ 10:38
It says that Jesus was anointed with the Holy Spirit, he got power.
കർത്താവ് പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യപ്പെട്ടവർക്ക് ശക്തി ലഭിച്ചു.
What did Jesus get when he was anointed with the Holy Spirit?
കർത്താവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തപ്പോൾ എന്താണ് ലഭിച്ചത്?
Acts 10:38.
അപ്പോസ്തലപ്രവൃത്തികളുടെ 10:38 എനിക്ക് ശക്തി ലഭിച്ചു.
What did he tell his disciples they would get when they were anointed with the Holy Spirit?
തന്റെ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ അഭിഷേകിക്കുമ്പോൾ അവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്ന് കർത്താവ് പറഞ്ഞത്?
Acts 1:8.
പ്രവൃത്തിയുടെ പുസ്തകം 1:8 ശക്തി.
That's what a lot of people don't have today.
ഇത് അനേകർക്കും ഇല്ലാത്തതാണ്.
And that's why I question this so-called baptism in the Holy Spirit that a lot of people today say they have.
അതുകൊണ്ടാണ് ഇത് അനേകർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെന്ന് പറയുന്നതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നത്.
It doesn't seem to give them power to overcome sin.
പാപത്തെ അതിജീവിക്കുവാൻ ആവശ്യമായ ശക്തി അവരുടെ ജീവിതത്തിൽ ഞാൻ
കാണുന്നു. It doesn't seem to give them power to overcome the love of the world.
ലോകത്തെ ലോക സ്നേഹത്തിൽ നിന്നും വിജയമെടുക്കുവാനുള്ള ശക്തി അവരുടെ ജീവിതത്തിൽ ഞാൻ കാണുന്നു.
It doesn't seem to give them power to overcome their love of money.
അവരുടെ ധനത്തെ സ്നേഹിക്കുന്നതിൽ വിജയിക്കുവാൻ ഉള്ള ശക്തി അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നു.
It doesn't seem to give them power to overcome their spiritual laziness and lethargy.
അവരുടെ ആത്മീയ അന്നത്തെ ജയമെടുക്കുവാനും ഒരു ശക്തി ഈ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല.
And what is the use of this baptism of the Holy Spirit which just makes you babble some words in an unknown tongue?
അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രയോജനം? വെറുതെ ആ ചില അന്യ ഭാഷയിൽ ചില സംസാരങ്ങൾ മാത്രമാണോ?
I'm not against unknown tongues. I've been speaking in unknown tongues for 28 years.
അന്യ ഭാഷയ്ക്ക് ഞാൻ എതിരായിട്ടുള്ള സംസാരിച്ചത് കഴിഞ്ഞ 28 വർഷമായിട്ട് ഞാൻ അന്യ ഭാഷയിൽ സംസാരിക്കുന്ന വ്യക്തിയാണ്.
But that is like a little finger in my life.
എന്നാണ് ഞാൻ പറഞ്ഞത്. അന്യ ഭാഷയിൽ സംസാരിക്കുന്നത് അത്ര വലിയ പ്രാധാന്യമുള്ളതായി ഞാൻ കരുതുന്നില്ല. അതിന്റെ വിരലിന്റെ ചെറുവിരൽ പോലെയാണ് എന്റെ കയ്യിൽ.
I don't cut it off. I use it.
അത് ഞാൻ മുറിച്ചു കളയുന്നില്ല. അതെനിക്ക് പ്രയോജനമുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നുണ്ട്.
I don't make it 12 feet long. Make a nuisance of myself to other people either.
അതിനെ ഞാനൊരു 12 അടി നീളമാക്കി മറ്റുള്ളവർക്ക് അത് ഉപദ്രവമാക്കി തീർക്കുന്നില്ല.
I keep speaking in tongues the proper size you read in the Bible.
ഞാൻ അന്യ ഭാഷയിൽ സംസാരിക്കുന്നത് ഈ വചനത്തിൽ കാണുന്ന പ്രകാരം തക്ക സമയത്ത് ഞാൻ അത് പ്രയോജനപ്പെടും.
ഹാർട്ട് of the anointing of the Holy Spirit, the heart is power.
എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ഹൃദയം എന്ന് പറയുന്നത് ശക്തിയാണ്.
That's what Jesus got.
അതാണ് കർത്താവ് ഉണ്ടായത്.
Jesus never spoke in tongues, but he had power.
കർത്താവ് ഒരിക്കലും അന്യ ഭാഷയിൽ സംസാരിക്കുകയായിരുന്നില്ല, കർത്താവ് ശക്തിയായിരുന്നു.
The apostles not only spoke in tongues, they had power.
അപ്പോസ്തലന്മാർ അന്യ ഭാഷയിൽ സംസാരിക്കുക മാത്രമല്ല, അവരിൽ ശക്തി ഉണ്ടായിരുന്നു.
And that power increased as they continued in their life.
അവരുടെ ആത്മീയ ജീവിതത്തിൽ അവർ മുന്നേറിയതോടുകൂടി അവരുടെ ശക്തിയും വർദ്ധിച്ചു വന്നു.
As they walked with God.
അവർ കർത്താവിനോട് കൂടെ നടന്നതുകൊണ്ട്.
Today we see many preachers once upon a time they had power when we heard them 20 years ago. They don't have it today.
In the അനേകരുടെ ജീവിതത്തിൽ 20 വർഷം മുമ്പ് കടവാദിയുള്ള ശക്തിയില്ല.
The anointing of the Holy Spirit is what we need to see.
നാം ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്.
The baptism of the Holy Spirit is fire.
പരിശുദ്ധാത്മാവിലും തീയിലും ഉള്ളോ?
Like that. Burning bush which Moses saw, God set on fire.
Mocha kanda mulpadangile thee pole.
That is the picture of a spirit baptized believer, that bush.
Erina mulpadam parishuddhaatmaavana niranju oru vishwasathinte adayalam.
God dwelt in that bush and he spoke through that bush.
Devam aa mulpadathil irangi vandike vandu samsaarikkeke.
God can do that with you.
അതേ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ കർത്താവ് കഴിയും.
യു ആർ വില്ലിംഗ് ടു ലെറ്റ് ദ ഫയർ കം ആൻഡ് ബേൺ അപ് എവരിതിങ് അൺക്രൈസ്റ്റ് ലൈക്ക് ഇൻ യുവർ ലൈഫ്.
അങ്ങനെയുള്ള ഒരു അഗ്നി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവന്ന് ക്രിസ്തുവിന് ഹിതമല്ലാത്തതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കത്തി അറിയിക്കുവാൻ നിങ്ങൾ
അനുവദിക്കുമെന്ന്
ആ മരുഭൂമിയിലെ ആ ഉൾപ്പെടത്തെ കുറിച്ച് ചിന്തിക്കുക.
യു നോ ഹൗ ബുഷസ് ആർ.
ഉൾപ്പെടത്തെ എങ്ങനെയുള്ളതാണ് നിങ്ങൾക്കറിയാം.
യു നോ ഹൗ ദ ട്രീസ് ഇൻ യുവർ ഗാർഡൻ.
നിങ്ങളുടെ പൂന്തോട്ടത്തിലുള്ള മരങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം.
There'll be worms, bugs, all types of insects and things like that in those bushes.
അവിടെ പുഴുക്കളും കൃമികളും വിട്ടിലുകളും എല്ലാ വിധത്തിലുള്ള കീടങ്ങളും അതിലുണ്ടാവും.
Every one of them were burnt up when the fire came upon that bush.
ആ പുൽപ്പടത്തിലേക്ക് തീ ഇറങ്ങിയപ്പോൾ അങ്ങനെയുള്ള കീടങ്ങൾ മുഴുവനും കത്തി.
Not one bacteria or bug or worms could dwell in that bush when the fire of God came on it.
ദൈവത്തിന്റെ ആ തീ ഇറങ്ങിയപ്പോൾ അതിൽ പിന്നെ ഒരു കീടത്തിനും ഒരു പുഴുവിനോ ഒരു കൃമിക്കോ ഒന്നും പിന്നെ ജീവിച്ചിരിക്കുവാൻ കഴിഞ്ഞില്ല.
So if you want to preserve those worms and all in your life, then you can't have the fire of God.
അല്ല, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള പുഴുക്കളെയും കീടങ്ങളെയും ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഒരു അഗ്നിയുടെ ആവശ്യമില്ല.
That little worm was lusting after wind.
സ്ത്രീകളെ മോഹിക്കുന്ന ആ ചെറിയ പുഴു.
Another worm, the love of money.
ധനമോഹമാകുന്ന മറ്റേ.
You want to protect all these worms, brother, forget it. Don't ask God for the fire.
ഇങ്ങനെയുള്ള കൃമികളെയൊക്കെ നിങ്ങളുടെ ജഡത്തിൽ നിങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു.
You want to love yourself.
നിങ്ങളെ തന്നെ സ്നേഹിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
Don't ask God for the fire because he's burned up all love for yourself when he comes down upon you.
ദൈവത്തിന്റെ ആത്മാവിന്റെ അക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ.
All men seek their own in this world.
എല്ലാ മനുഷ്യരും അവർക്ക് സ്വന്തമായതാണ് ആഗ്രഹിക്കുന്നത്.
Christians seek their own.
ക്രിസ്ത്യാനികൾ തങ്ങൾക്ക് സ്വാർത്ഥതയാണ്.
Their own profit, their own gain.
തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾ,
their own name.
അവരുടെ പേരെ വലുതാക്കുക.
Until they get baptized in the real fire of God.
അവരെ യഥാർത്ഥമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ സ്നാനപ്പെടുന്നവരെയും അവരുടെ ആഗ്രഹം
ലഭ്യമാണ്.
അതിനുശേഷം മാത്രമേ അവർക്ക് ദൈവത്തിന്റെ ദേശത്തും ദൈവത്തിന്റെ രാജ്യവും അന്വേഷിക്കാൻ
കഴിയും.
ഒരു വലിയ തീവ്രമായ ആഗ്രഹം നമുക്ക്.
God gives them supernatural words, supernatural power to give forth his message.
പ്രകൃതിക്കതീതമായ ശക്തിയിലുള്ള വചനങ്ങളും ശക്തിയും കൊടുത്തെങ്കിൽ മാത്രമേ അവർ ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടാകൂ.
That was an ordinary bush in that desert that Moses saw until the power of God came upon it.
ആ മോശ കണ്ട ആ മുൾപ്പടപ്പ് വെറും സാധാരണമായ ഒരു മുൾപ്പടപ്പായിരുന്നു ദൈവത്തിന്റെ ആജ്ഞ നിറഞ്ഞതിനു വരെ.
And you may be an ordinary person.
നിങ്ങൾ
like an ordinary bush.
നിങ്ങളും ആ മുൾപ്പടപ്പ് പോലെ തികച്ചും സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരിക്കാം.
I know I was a very timid, shy, reserved young little man when the power of God came upon my life.
എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുമ്പോൾ ഞാനും ഒരു വളരെ എന്നിലേക്ക് തന്നെ ഒതുങ്ങി കഴിയുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കാത്ത നെറ്റിയുള്ള
മറ്റുള്ളവരുടെ
മുമ്പിൽ നിൽക്കുവാൻ ഭയപ്പെടുന്ന ഒരു
വ്യക്തിയായിരുന്നു.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ മറ്റൊരു
വ്യക്തിയാക്കിയത്
പത്രത്തിനെ മറ്റൊരു
വ്യക്തിയാക്കിയത് servant girl could now stand up before the high priest and tell them straight what he thought, what God thought about them.
Veru oru velakari pennine munpil nere ninnu satyam parayvan kayyalirunna patrothine oru valiya purusharanne munpil ezhethu ninte kartavane sakshyam vaippan seyyunnathu.
Change a man like Matthew, who was serving the Roman kingdom for money, into a man who began to see God's kingdom.
ചുങ്ക റോമ സാമ്രാജ്യത്തിൽ അവരുടെ രാജാവിന് വേണ്ടി ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സ്വർഗരാജ്യത്തിന് വേണ്ടി ആ അപ്പോസ്തലനാക്കി തീർക്കാൻ മത്തായിയുടെ
പരിചിതമാവുന്നു.
അതേ ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളെ വ്യത്യാസപ്പെടുത്തുവാൻ
കഴിയും.
നിങ്ങൾ വാസ്തവമായും വ്യത്യാസപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ,
ഇഫ് യു സേ ടു ഗോഡ് ലോർഡ് ഐ ആം ഫെഡ് അപ്പ് ഓഫ് എ ക്രിസ്ത്യാനിറ്റി റോളിംഗ് വേൾഡ്,
നിങ്ങൾ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവേ വെറും വാക്കുകൊണ്ട് മാത്രം പറയുന്ന ഒരു ക്രിസ്തീയ ജീവിതം കൊണ്ട് ഞാൻ മടുത്തു.
ഐ വാണ്ട് എ ക്രിസ്ത്യാനിറ്റി വിത്ത് പവർ.
എനിക്ക് ശക്തിയുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം വേണം.
ഈവൻ സിസ്റ്റർ മേരി മാഗ്ഡലീൻ വാസ് പൊസസ്ഡ് വിത്ത് സെവൻ ഡീമൺസ് ബിക്കേം എ സ്പിരിച്വൽ ബർണിംഗ് ബുഷ് ഫോർ ജീസസ്.
സഹോദരിമാരെ, മറ്റെല്ലാം മറിയ ഏഴ് ഭൂതങ്ങൾ ബാധിച്ച സ്ത്രീ ആയിരുന്നു. അവൾ പുതിയ വ്യക്തിയായിരുന്നു.
How many years were sisters were filled with seven demons?
ഇവിടെയുള്ള സഹോദരിമാരിൽ എത്ര പേർക്ക് ഏഴ് ഭൂതങ്ങൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നു?
Mary Magdalene was much worse than all of you.
നിങ്ങളെക്കാട്ടും എല്ലാവരെക്കാട്ടും മോശക്കാരിയായിരുന്നു മക്കളുടെ കാര്യം അറിയാം.
But she had such a passionate love for Jesus that God filled her with the Holy Spirit.
അവൾക്ക് യേശുവിനെ കുറിച്ചുള്ള അത്ര തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവൾ.
Because she had one quality that many Christians lack.
അവൾക്ക് ഇന്നത്തെ അനേക ക്രിസ്ത്യാനികൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകമായ സ്വഭാവം
ഉണ്ടായിരുന്നു.
അവർക്ക് തന്റെ പാപങ്ങൾ മുഴുവനും ക്ഷമിച്ചതിനോടുള്ള അതീവമായ ഒരു നന്ദി
കർത്താവിനോടുണ്ടായിരുന്നു.
കർത്താവിനോട് നന്ദി പറയുകയും അപ്പോൾ തന്നെ തികച്ചും നന്ദിയുള്ളവരായി ഇരിക്കുകയും തമ്മിലുള്ളതിന്റെ വ്യത്യാസം നിങ്ങൾക്കറിയാമോ?
Many Christians are not grateful for what Jesus did for them on the cross.
Aneka Christiyanikalkkum nanniyullavaralla Calvary Kartavu avarude jeevithathinu vendi cheythathinekkurichulla oru nanni.
If only you were really grateful, you would lay your whole life at Jesus' feet and say, Lord, this is how I say thank you to you.
അങ്ങനെ ഒരു യഥാർത്ഥമായ നന്ദി നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം മുഴുവനും, കർത്താവേ ആ കാൽവരിയിലൂടെ നീ എന്നെ വീണ്ടെടുത്തതുകൊണ്ട് എന്റെ ജീവിതം മുഴുവനും ഞാൻ നിനക്കായി തരുന്നു എന്ന്
പറഞ്ഞപ്പോൾ,
നിങ്ങൾ വാക്കുകൾ കൊണ്ട് മാത്രമല്ല,
you lay your life, your money, your time, your energy and say, Lord, this is how I say thank you to you.
നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറയുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും നിങ്ങളെ പൂർണ്ണമായും കർത്താവിനെ കൊടുത്ത് ഇങ്ങനെ ഞാൻ അതിന് പകരമായിട്ട് നന്ദി പ്രകടിപ്പിക്കുന്നു.
When you do that, God will give you the same power he gave to Mary Magdalene.
അങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിൽ ആ മക്കളുടെ കാര്യം മറിയയ്ക്ക് കൊടുത്തതുപോലെയുള്ള ഒരു ശക്തി കർത്താവ് നിങ്ങൾക്ക് തരും.
I want to say one more thing.
ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ.
Jesus received power through being faithful in temptation. Number 3.
മൂന്നാമത്തെ കാര്യം, കർത്താവിന് ശക്തി ലഭിച്ചത് പരീക്ഷണ ഘട്ടത്തിൽ വിശ്വസ്തനായി നിന്നതുകൊണ്ടാണ്.
In Luke chapter 4 it says Jesus was filled with the Holy Spirit, verse 1.
ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് നാം വായിക്കും.
He came from the river Jordan full of the Holy Spirit.
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് വന്നു.
He went for 40 days of temptation.
40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക്.
At the end of that temptation,
ആ പരീക്ഷണങ്ങളുടെ അവസാന ഘട്ടത്തിൽ
verse 14 it says,
അതിന്റെ പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു,
He returned in the power of the Holy Spirit.
അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നു എന്ന് നാം വായിക്കും.
Notice the difference in verse 1 and verse 14.
ഒന്നാം വാക്യവും പതിനാലാം വാക്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ?
Full of the Holy Spirit, verse 1.
അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി.
Went through 40 days of temptation, overcame.
40 ദിവസത്തെ പരീക്ഷണങ്ങളിൽ കടന്നുപോയി, അതിനെ അതിജീവിച്ചു.
And returned in the power of it.
എന്നാൽ അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മടങ്ങി വന്നു.
That's the third thing.
അതാണ് മൂന്നാമത്തെ കാര്യം.
First, through the word of God.
ഒന്ന്, ദൈവവചനം.
Second, through the anointing of the Holy Spirit.
രണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം.
Third, through being faithful in temptation.
മൂന്നാമത്തേത്, പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വസ്തരായിരിക്കുക.
When he was tempted to seek his own, he said no.
തന്റെ സ്വന്ത താല്പര്യം അന്വേഷിപ്പാൻ തക്ക ഒന്നും പരീക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് വേണ്ട എന്ന് പറഞ്ഞു.
Turn these stones to bread. You are hungry.
നീ വിശന്നിരിക്കുകയാണ്, ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു.
No.
വേണ്ട.
God has not told me to do it.
ദൈവം എന്നോട് അത് ചെയ്യുവാൻ പറഞ്ഞിട്ടില്ല.
Then he was told, jump down from the temple and show what power you have. Get some honor.
നീ ഈ മന്ദിരത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുക, മറ്റുള്ളവർ നിന്നെ ബഹുമാനിക്കട്ടെ.
നോ, ഐ വിൽ നോട്ട് സീക്ക് മൈ ഓണർ ഇൻ ദി ടെമ്പിൾ ഓർ ഇൻ ദി ചർച്ച്.
ഞാൻ ഒരിക്കലും ആ മന്ദിരത്തിലായാലും സഭയിലായാലും മറ്റുള്ളവരുടെ ബഹുമാനം അന്വേഷിക്കുകയില്ല.
ആൻഡ് തേർഡ്,
മൂന്നാമതായി,
ടെംപ്റ്റേഷൻ,
പരീക്ഷണം.
വാട്ട് യു വാണ്ട്?
ഈ ലോകവും അതിന്റെ മൗത്തം മുഴുവൻ ഞാൻ നിനക്ക് തന്നേക്കാം, എന്നെ ഒന്ന് കുനിഞ്ഞ് നമസ്കരിച്ചാൽ മാത്രം മതി.
ഐ വിൽ ഗിവ് യു മണി, ജസ്റ്റ് കോംപ്രമൈസ് യുവർ കണ്ടീഷൻസ്.
ഞാൻ നിനക്ക് ഇഷ്ടംപോലെ പണം തരാം, നിന്റെ നീ ഒന്ന് ഒരു ഒത്തുതീർപ്പ് മനോഭാവത്തിലേക്ക് വന്നാൽ മതി.
ജസ്റ്റ് ചീറ്റ് എ ലിറ്റിൽ ബിറ്റ് ഇൻ യുവർ ബിസിനസ്. The devil says, I'll give you any amount of money you want.
In the business, in the ഇടപാടുകളിൽ ഒരു അല്പം ചെറിയ ചെലവ് ചെയ്താൽ മതി, പണം എത്ര വേണേലും തരാം.
How many people are bowing down to the devil today to just get that little more money?
ഒരു ഇച്ചിരി പണം കൂടുതൽ കിട്ടുവാൻ വേണ്ടി എത്രയോ പേരാണ് അങ്ങനെ പിശാചിന് തലകുനിച്ചു കൊടുക്കുന്നത്.
I'll give you a visa. Just tell a little lie. Just bow down to me and tell a lie. I'll give you whatever you want.
ഞാൻ നിനക്ക് ഒരു വിസ തരാം, ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ മതി, ഒന്നും നിന്റെ തലകുനിച്ചാൽ മതി, അങ്ങനെ എത്രയോ പേരാണ്
ചെയ്യുന്നത്.
നൂറുകണക്കിന് വീണ്ടും ജനിക്കപ്പെട്ട വിശ്വാസികൾ അത് ചെയ്യുന്നവരാണ്.
They pray and clap in the meeting and they praise the Lord and all that.
അവര് കൈയടിക്കുകയും പാടുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഒക്കെ ചെയ്യും മീറ്റിംഗുകളിൽ.
And the devil says, as the deep people have got any power.
അപ്പോൾ പിശാച് ഇങ്ങനെ പരിഹസിക്കും, ഇവരെങ്ങനെ, ഇവർക്ക് എന്ത് ശക്തിയാണ് ഇവരുടെ ജീവിതത്തിലുള്ളത്.
I know where all these people have bowed down to me.
എനിക്കറിയാം ഏതൊക്കെ വിഷയത്തിലാണ് ഇവർ എനിക്ക് തലകുനിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം.
All the other people in the church think they are very holy people.
സഭയിലുള്ള മറ്റുള്ളവരെല്ലാം വിചാരിക്കും ഇവർ വളരെ വിശുദ്ധരാണ്. അവരെയൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കബളിപ്പിക്കാം, പക്ഷെ എന്നെ കബളിപ്പിക്കാൻ
പറ്റുകയും
ഞാൻ ഒരിക്കലും നിന്നെ നമസ്കരിക്കും.
I don't want your money, I don't want your visa, I don't want your glory, I don't want anything from you, Satan.
നിന്റെ പണം വേണ്ട, നിന്റെ പദവി വേണ്ട, നിന്റെ മഹത്വം വേണ്ട, നിന്നെ നമസ്കരിച്ചിട്ട് ഒന്നും തന്നെ എനിക്ക് വേണ്ട.
My father can give me a million times more than what you can.
നിനക്ക് തരുവാൻ കഴിയുന്നതിനെക്കാട്ടിൽ ലക്ഷക്കണക്കിന് മടങ്ങ് എന്റെ പിത സ്വർഗീയ പിതാവിനെ
തരുവാൻ. I have to get something by telling a lie. I don't want it.
ഒരു കള്ളം പറയുന്നതുകൊണ്ട് എന്തെങ്കിലും നേടാനാണെങ്കിൽ അങ്ങനെ ഒന്നും എനിക്ക് വേണ്ട.
If I have to get something by signing a false statement, I don't want it.
ഒരു വ്യാജരേഖ ഒപ്പിടുന്നത് മുഖേനവത്തിൽ ലഭിക്കാനാണെങ്കിൽ അങ്ങനെയുള്ള സത്യം എനിക്ക് വേണ്ട.
If I have to get something by cheating somebody or the government or someone, I don't want it.
മറ്റുള്ളവരെ ചതിച്ചിട്ടും ഗവൺമെന്റിനെ ചതിച്ചിട്ടും എന്തെങ്കിലും ലാഭം നേടാനാണെങ്കിൽ അങ്ങനെയുള്ളത് എനിക്ക് വേണ്ട.
Of course we can make a lot more money if we cheat.
അങ്ങനെ വ്യാജ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റും.
Even in Jesus' day, the devil offered it.
കർത്താവിന്റെ സമയത്ത് പിശാച് അങ്ങനെയുള്ള
നോ
കർത്താവ് പറഞ്ഞു വേണ്ട.
And where are the believers today who will say no?
അങ്ങനെ വേണ്ട പരിശോധനകൾ കടന്നു വരുമ്പോൾ അവരെ എതിർത്ത് നിന്ന് വേണ്ട എന്ന് പറയുന്ന എത്ര
വിശ്വാസികളുണ്ട്. In the power of the Holy Spirit.
അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി ആ പരീക്ഷയിൽ നിന്ന് പുറത്തു വരും.
Heard the way now.
വഴിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്.
Why is your Christianity only words but not power?
എന്തുകൊണ്ടാണ് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വെറും വാക്കുകൾ മാത്രമാണ് ശക്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക?
It can be different in the days to come.
വരുന്ന ദിവസങ്ങളിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
If you will listen to what the Holy Spirit spoke to your heart,
ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിച്ച് ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ,
He who has ears to hear, let him hear.
കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
While I have to bow in prayer, നമ്മുടെ
രാത്രികാലത്ത് നമ്മുടെ തലകൾ കുനിഞ്ഞിരിക്കുമ്പോൾ,
I want to encourage you to respond to the word of God that you heard.
ഇത് രാത്രി നിങ്ങൾ കേട്ട ദൈവവചനത്തോട് പ്രതികരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ.
If God did not love you, you would not have spoken the truth.
കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ സത്യം ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുകയില്ലായിരുന്നു.